2020 നവംബർ 26 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് സ്ഥലപ്പേര് വിവാദവും മേയർ സ്ഥാനവും. കൊല്ലം ഡയറിയിൽ സി വിമൽകുമാർ എഴുതുന്നു, ഒരു സ്ഥലപ്പേരിൽ എന്തിരിക്കുന്നുവെന്ന് ചോദിക്കാം. നാട്ടിലെ പല സ്ഥലപ്പേരുകൾക്കും പിന്നിൽ ചരിത്രപരമായ പ്രാധാന്യമോ ഐതിഹ്യമോ ഒക്കെ ഉണ്ടാകാം. കൊല്ലം ചിന്നക്കടയ്ക്ക് ആ പേര് കിട്ടിയത് 100 മുമ്പ് ചീനക്കാർ കൊല്ലത്ത് കച്ചവടത്തിനായി വന്നതിനാലാണ്. അതുപോലെ കൊല്ലം താലൂക്ക് ആഫീസ് ജംഗ്ഷന് ആ പേര് കിട്ടാൻ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. വേലുത്തമ്പി ദളവയുടെ കാലത്ത് അദ്ദേഹത്തിന് തങ്ങാനും ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാനുമായി നിർമ്മിച്ചതാണ് പഴയ താലൂക്ക് ആഫീസ് കെട്ടിടം. വേലുത്തമ്പിയുടെ കാലത്ത് തന്നെ ഇത് കസ്ബ ജയിലായെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പിന്നീട് കേണൽ മൺറോയുടെ കാലത്താണ് കച്ചേരിയായത്. അന്ന് മുതലാണ് താലൂക്ക് കച്ചേരി എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി നടന്ന സമരകാലത്ത് പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഇവിടെ കസ്ബ ജയിലിൽ പാർപ്പിച്ചതും മറ്റൊരു ചരിത്രം. ഇത്രയേറെ പ്രാധാന്യമേറിയ സ്ഥലത്തിന്റെ പേരാണ് ഏതാനും ദിവസം മുമ്പ് രായ്ക്ക് രാമാനം മാറ്റിയെഴുതിയത്. എം മുകേഷ് MLA ഫണ്ട് ഉപയോഗിച്ച് താലൂക്ക് കച്ചേരി ജംഗ്ഷനിൽ നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ബോർഡിൽ വേളാങ്കണ്ണി പള്ളി ജംഗ്ഷൻ എന്ന് എഴുതി വച്ചത് കണ്ട് കൊല്ലം നിവാസികൾ അത്ഭുതപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നടപടിയുണ്ടായത്. കൊല്ലത്തെ ഒരു പ്രമുഖ സമുദായത്തിന്റെ ആരാധനാലയത്തിന്റെ പേര് നൽകിയതിനാൽ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മിണ്ടാൻ പറ്റാതായി. എന്നാൽ പൊതുസമൂഹം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സാംസ്കാരിക നായകർക്കും പൊതുപ്രവർത്തകർക്കുമൊപ്പം BJPയും പ്രതിഷേധമുയർത്തിയെങ്കിലും പഴയ പേരിലേക്ക് മാറ്റാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പേരുമാറ്റത്തിന് പിന്നിലെ രാഷ്ട്രീയത്തിനുപരി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമുദായിക പ്രീണനത്തിനുള്ള ചിലരുടെ വികൃതിയാണ് ഇതിനു പിന്നിൽ നിഴലിക്കുന്നതെന്ന് ഉള്ളിലേക്ക് അന്വേഷിച്ചാൽ വ്യക്തമാകും. കൊല്ലം കോർപ്പറേഷൻ 2000 രൂപീകരിച്ചത് മുതൽ ഇടതുമുന്നണി ഭരണത്തിലാണ്. ഇക്കുറി അതിനൊരു മാറ്റം വരുത്താനാണ് UDFന്റെയും BJPയുടെയും പരിശ്രമമെങ്കിലും അത് എത്രത്തോളം വിജയിക്കുമെന്നറിയാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരും വരെ കാത്തിരിക്കേണ്ടി വരും. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി പ്രചാരണത്തിന്റെ പാരമ്യത്തിലാണിപ്പോൾ. കൊല്ലം കോർപ്പറേഷൻ മേയർ സ്ഥാനം ഇക്കുറി വനിതാ സംവരണമാണ്. ഇടതുമുന്നണിക്കാണ് ഭൂരിപക്ഷമെങ്കിൽ ആദ്യ 4 CPMനും അവസാന വർഷം CPIക്കും എന്നതാണ് ഇതുവരെയുള്ള കീഴ്വഴക്കം. UDFന് ഇതുവരെ അധികാരം കിട്ടാത്തതിനാൽ മേയർ സ്ഥാനം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് നിലവിൽ കീഴ്വഴക്കമില്ല. CPM ഇതുവരെ മേയർ ആരെന്നത് സംബന്ധിച്ച് മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ല. എന്നാൽ ഇക്കുറി ചിലർ സ്വയം പ്രഖ്യാപിത മേയറായി രംഗപ്രവേശനം ചെയ്തതിൽ CPMൽ തന്നെ എതിർപ്പുയരുന്നുണ്ട്. മുൻ മേയർ പ്രസന്ന ഏണസ്റ്റിന്റെ പേരാണ് വീണ്ടും മേയറാകുമെന്ന തരത്തിൽ പ്രചാരണം കൊഴുപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള സാമുദായിക പ്രീണനമാണ് താലൂക്ക് കച്ചേരി ജംഗ്ഷന്റെ പേരുമാറ്റത്തിന് പിന്നിലെന്നാണ് ആരോപണമുയരുന്നത്. ഒരു സമുദായത്തിൽപ്പെട്ടവരെ തന്നെ വീണ്ടും മേയറാക്കുന്ന രീതിയല്ല CPM ഇതുവരെ തുടർന്നു വന്നത്. 2000 കോർപ്പറേഷൻ നിലവിൽ വന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ CPMലെ പുതുമുഖമായിരുന്ന അഡ്വക്കേറ്റ് സവിതാ ബീഗത്തെയാണ് മേയറാക്കിയത്. പിന്നീട് N.പത്മലോചനനും V.രാജേന്ദ്ര ബാബുവും മേയറായി. ഇക്കുറി ഭരണഭൂരിപക്ഷം ലഭിച്ചാൽ പാർട്ടിയിലെ മറ്റൊരാൾക്ക് അവസരം നൽകണമെന്നതാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നത്. അതിനിടെയാണ് സ്വയം പ്രഖ്യാപിത മേയർ എന്ന നിലയിലുള്ള മുൻ മേയർക്ക് വേണ്ടിയുള്ള പ്രചാരണം. മേയറാകാൻ യോഗ്യർ വേറെയും. LDF ആണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെങ്കിൽ മേയറാകാൻ CPMൽ യോഗ്യരായ വനിതകൾ വേറെയുമുണ്ട്. കോളേജ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ഗീതാകുമാരി കഴിഞ്ഞ 4 തുടർച്ചയായി ആ ഡിവിഷനെ പ്രതിനിധീകരിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയിൽ അവസാനത്തെ 1 ഡെപ്യൂട്ടി മേയറായിരുന്ന ഗീതാകുമാരിയെ ഇക്കുറി മത്സരിപ്പിക്കാതിരിക്കാൻ ശ്രമം നടന്നിരുന്നു. ജയിച്ചാൽ മേയറാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പാർട്ടിയിലെ തന്നെ ചിലരുടെ നീക്കമായിരുന്നു ഇത്. പ്രസന്ന ഏണസ്റ്റ് 2 മേയറാകുന്നതിനോട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ മേഴ്സിക്കുട്ടി അമ്മയ്ക്കും താല്പര്യക്കുറവുണ്ടെന്നാണ് അറിയുന്നത്. നിയമസഭയിൽ കുണ്ടറ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് വീണ്ടും മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. ജയിക്കുകയും ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിക്കുകയും ചെയ്താൽ ഒരിക്കൽ കൂടി മന്ത്രിയാകാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്നതാണ് ഒരു കാരണം. സാമുദായിക പ്രാതിനിധ്യം പരിഗണിക്കേണ്ടി വരുമ്പോൾ കൊല്ലം മേയറാകുന്നയാളിന്റെ അതേ സമുദായത്തിൽ നിന്ന് മറ്റൊരാളെ മന്ത്രിയാക്കാനുള്ള സാധ്യത കുറയും. ഇപ്പോൾ തന്നെ ഇതേ സമുദായത്തിൽ നിന്നുള്ള കൊല്ലത്തുകാർ മറ്റു പല സ്ഥാനങ്ങളും കൈയടക്കിയിട്ടുണ്ട്. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമാണ് മറ്റൊരാൾ. ഗീതാകുമാരിക്ക് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ടെങ്കിലും ജില്ലയിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്ന മറ്റു ചിലരുടെ തീരുമാനമാകും ഇക്കാര്യത്തിൽ നിർണായകമാകുക. പത്രിക തള്ളരുതെന്നാവശ്യപ്പെട്ട് ഹർജി. താമരക്കുളം ഡിവിഷനിൽ മത്സരിക്കുന്ന പ്രസന്ന ഏണസ്റ്റ് തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളരുതെന്നാവശ്യം ആവശ്യപ്പെട്ട് അവർ തന്നെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. അവർ മുമ്പ് മേയറായിരുന്ന കാലത്ത് കോർപ്പറേഷൻ പരിധിയിൽ സൌജന്യ സേവനത്തിനായി ആംബുലൻസുകൾ വാങ്ങിയതിൽ കോർപ്പറേഷന് 1,800,000 രൂപയുടെ ബാധ്യതയുണ്ടായെന്ന ലോക്കൽ ഫണ്ട് ഓഡിറ്റിലെ പരാമർശമാണ് ഹർജി നൽകാൻ കാരണമായത്. അന്നത്തെ മേയറെ കൂടാതെ സെക്രട്ടറി, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എന്നിവർക്ക് തുല്യ ബാധ്യതയുണ്ടെന്ന് കാട്ടി കഴിഞ്ഞ മാസം 5 പ്രസന്ന ഏണസ്റ്റിന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡയറക്ടറുടെ കത്ത് ലഭിച്ചിരുന്നു. 2 മാസത്തിനകം വിശദീകരണം നൽകണമെന്നായിരുന്നു നിർദ്ദേശം. ഇത് സംബന്ധിച്ച് ഈ മാസം 6 കോർപ്പറേഷനിലും നോട്ടീസ് ലഭിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആരെങ്കിലും ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയാലോ എന്ന് ഭയന്നായിരുന്നു മുൻകൂട്ടി കോടതിയെ സമീപിച്ചത്. വിശദീകരണം നൽകാൻ അടുത്ത മാസം വരെ സമയമുണ്ടെന്നിരിക്കെ ഇതിന്റെ പേരിൽ പത്രിക തള്ളരുതെന്നാണ് പ്രസന്ന ഹർജിയിൽ ആവശ്യപ്പെട്ടത്. ആരും പരാതിപ്പെടാതിരുന്നാൽ പത്രിക സാധുവായി. ഇനി ഹർജി പരിഗണിക്കുന്നത് 6 കഴിഞ്ഞാണെന്നതിനാൽ അതുവരെ പ്രശ്നമുണ്ടാകില്ലെങ്കിലും പ്രതികൂല പരാമർശം കോടതിയിൽ നിന്നുണ്ടായാൽ പ്രശ്നം ഗുരുതരമാകുമെന്നത് ഉറപ്പാണ്.